പ്രാരംഭമായി അപ്പസ്തോല പ്രവൃത്തികൾ 1 അതിന്റെ 8
എന്നാൽ പരിശുദ്ധാത്മാവ് നിങ്ങളുടെ മേൽ വരുമ്പോൾ നിങ്ങൾ ശക്തി ലഭിച്ചിട്ട് യെരുശലേമിലും യഹൂദയിലും എല്ലായിടത്തും ശമരിയയിലും ഭൂമിയുടെ അറ്റത്തോളവും എന്റെ സാക്ഷികളാകും എന്ന് പറഞ്ഞു.
ഇത് അവിടെ കൂടെ നിന്ന ശിഷ്യന്മാരോട് തന്റെ തിരഞ്ഞെടുക്കപ്പെട്ടവരോട് കർത്താവ് പറഞ്ഞ ഒരു വചനമാണ്. ഇതിന്റെ അവസാന ഭാഗം നിങ്ങൾ ശ്രദ്ധിക്കണം. സാക്ഷികളാകും, യു വിൽ വിറ്റ്നസ്. ഒരുപക്ഷെ അവിടെ കൂടി നിന്ന അപ്പോസ്തലന്മാർക്ക് അവരുടെ ഹൃദയത്തിൽ ഭയങ്കര ഭയം വന്നു കാണും. കാരണം ഇതുവരെ ഞങ്ങളെ കൊണ്ടു നടന്ന, ഞങ്ങളുടെ ഇടയിൽ അത്ഭുതങ്ങളെ ചെയ്ത കർത്താവ്, അവന്റെ മരണത്തിന് അവർ സാക്ഷികളായിരുന്നു, അവന്റെ അടക്കിന് അവർ സാക്ഷികളായിരുന്നു, എന്നാൽ അവന്റെ പുനരുത്ഥാനത്തിനും അവർ സാക്ഷികളായിരുന്നു. ക്രിസ്തുവിന്റെ മരണ പുനരുത്ഥാനത്തിന് സാക്ഷികളായ ശിഷ്യന്മാർ. കർത്താവ് പിതാവിന്റെ അടുക്കലേക്ക് പോകുന്നതിന് തൊട്ടു മുമ്പ് അവരെ കൂട്ടിവരുത്തി അവരോട് പറയുകയാണ്, നിങ്ങൾ എന്റെ സാക്ഷികളാകും, ഞാൻ പരിശുദ്ധാത്മാവ് നിങ്ങളുടെ മേൽ വരുമ്പോൾ നിങ്ങൾ ശക്തി ലഭിച്ചിട്ട്. ഇന്ന് നാം ഓരോരുത്തരെയും കുറിച്ചുള്ള ദൈവത്തിന്റെ ഇഷ്ടം ഒരു വാക്കിൽ പറഞ്ഞാൽ ഇതുതന്നെയാണെന്ന് എനിക്ക് തോന്നുന്നു. അവന്റെ ശക്തി നിറഞ്ഞ് അവന്റെ സാക്ഷികളായിത്തീരുക. സ്വന്തം ശക്തിയിൽ ചെയ്യണമെന്നല്ല ദൈവം നമ്മോട് ആവശ്യപ്പെടുന്നത്. ഹിസ് പവർ, അവന്റെ ആത്മാവിനെ ആത്മീയ ജീവിതത്തില് നാം ആയിരിക്കുന്ന സ്ഥലങ്ങളിൽ, നാം ആക്കിയിരിക്കുന്ന, ദൈവം നമ്മെ ഓരോരുത്തരെയും ആക്കിയിരിക്കുന്ന സ്ഥലങ്ങളില് അവന്റെ സ്നേഹത്തിന്റെ സാക്ഷി. എന്താണ് അവന്റെ സ്നേഹത്തിന്റെ സാക്ഷി? അവന്റെ ശക്തിയുടെ സാക്ഷികളായിരിക്കണം നമ്മൾ. അവന്റെ വിശുദ്ധിയുടെ സാക്ഷികൾ നാം ആയിരിക്കണം. ഹല്ലേലൂയ. അപ്പോസ്തലന്മാരുടെ തുടർന്നുള്ള ജീവിതം നാം അപ്പോസ്തല പ്രവൃത്തികളിലും ഒക്കെ വായിച്ചാൽ അവർ അങ്ങനെ ആയി എന്ന് നമുക്ക് കാണുവാൻ കഴിയും. ഹല്ലേലൂയ. ദൈവം ആകും, സാക്ഷികളാകും എന്ന് പറഞ്ഞാൽ, യെസ്, ദൈവം ഒരു വാക്ക് കൽപ്പിച്ചാൽ അത് ആയിരിക്കും. ഇന്ന് നമ്മെ ഓരോരുത്തരെയും നോക്കി ദൈവത്തിന്റെ ആത്മാവ് ഈ വചനം തന്നെ പറയുന്നു, നിങ്ങൾ സാക്ഷികൾ ആകും. എന്നാൽ ഈ സാക്ഷികൾ ആകാൻ നാം ചിന്തിക്കുമ്പോൾ പെട്ടെന്ന് നമ്മെ പുറകോട്ട് വലിക്കുന്ന ചില ചിന്തകളുണ്ട്. ആ ചിന്തകൾ നിങ്ങളുമായിട്ട് പങ്കുവെക്കാൻ ആഗ്രഹിക്കുന്നു. കർത്താവിന് വേണ്ടി ഒരു സാക്ഷിയായി നിൽക്കുവാൻ എനിക്ക് ആഗ്രഹമുണ്ട്, എനിക്ക് പലപ്പോഴും കഴിയുന്നില്ല എന്നുള്ള ചിന്തകൾ നമ്മെപ്പോഴും നമ്മുടെ അടുത്ത് വരാറുണ്ട്. അതിന് നാം നമ്മുടെ ചിന്തയിൽ വരുന്ന ഒരു കാര്യമാണ്, കർത്താവ്, ഞാനൊരു ബലഹീന വ്യക്തിയാണ്, എനിക്കെന്റെ കർത്താവിന് വേണ്ടി എങ്ങനെ സാക്ഷിയായി നിൽക്കാൻ കഴിയും? കാരണം ഞാൻ ആയിരിക്കുന്ന സ്ഥലങ്ങൾ, കുടുംബമായിരിക്കാം, ജോലിസ്ഥലമായിരിക്കാം, താമസസ്ഥലമായിരിക്കാം, എന്നേക്കാൾ ശക്തന്മാരാണ് അവിടെ എല്ലാം ഉള്ളത്. ഇവരുടെ നടുവിൽ കർത്താവിന്റെ ഒരു സാക്ഷിയായി എനിക്ക് എങ്ങനെ നിൽക്കുവാൻ കഴിയും? ഞാൻ എന്റെ ബലഹീനതകൾ എനിക്ക് ഓർമ്മ വരികയാണ്, എന്റെ വീക്ക്നെസ്സസ് പെട്ടെന്ന് എനിക്ക് ഓർമ്മ വരുന്നു. എന്തൊക്കെ ബലഹീനതകളാണ് പെട്ടെന്ന് നമുക്ക് ഓർമ്മ വരുന്നത്? കർത്താവിന്റെ ഒരു സാക്ഷിയായി നിൽക്കണം എന്നുള്ള ചിന്ത നമ്മളെ മേൽ വരുമ്പോ ഒരു പെട്ടെന്നൊരു വചനം നമുക്ക് ഓർമ്മ വരും. അപ്പോസ്തലനായ പൗലോസ് 2 കൊരിന്ത്യ ലേഖനത്തിന്റെ പന്ത്രണ്ടാം അധ്യായത്തിന്റെ 9-10 വചനങ്ങൾ. നമ്മുടെ ബലഹീനതകളെ കുറിച്ചുള്ള ചിന്തകൾ, നമ്മുടെ ബലക്കുറവിനെ കുറിച്ചുള്ള ചിന്തകൾ നമ്മുടെ മേൽ വരുമ്പോൾ അവന്റെ സാക്ഷിയായി നിൽക്കുവാൻ ദൈവത്തിന്റെ വചനത്തിലേക്ക് നാം തിരിയുക.
അവൻ എന്നോട്, എന്റെ കൃപ നിനക്ക് മതി, എന്റെ ശക്തി ബലഹീനതയിൽ തികഞ്ഞു വരുന്നു എന്ന് പറഞ്ഞു. ആകയാൽ ക്രിസ്തുവിന്റെ ശക്തി എന്റെ മേൽ ആവർത്തിക്കേണ്ടതിന് ഞാൻ അതിസന്തോഷത്തോടെ എന്റെ ബലഹീനതകളെ പ്രശംസിക്കും.
ഹല്ലേലൂയ. ദൈവവചനത്തിൽ മാത്രം ഒരുപക്ഷെ കാണുവാൻ കഴിയുന്ന ഒരു കാര്യമാണ് നാം ഇവിടെ വായിച്ചു കേട്ടത്. എന്റെ ബലഹീനതകളിൽ ഞാൻ പ്രശംസിക്കും. ഐ വിൽ എക്സാൾട്ട് ഇൻ മൈ ഇൻഫോർമിറ്റീസ് ഓർ ഇൻ വീക്ക്നെസ്. എന്റെ ബലഹീനതകളിൽ ഞാൻ പ്രശംസിക്കും. ഞാൻ പ്രാരംഭമായി ഒരു കാര്യം പറയട്ടെ, ബലഹീനതകളും പാപവും തമ്മിൽ നാം തിരിച്ചറിയണം. എന്താണ് വീക്ക്നെസ് ആൻഡ് സിൻ? ബലഹീനത പാപം രണ്ടും രണ്ടാണ്. പലപ്പോഴും ബലഹീനത എന്ന് പറയുമ്പോൾ നാം പറയാറുണ്ട്, എനിക്ക് പെട്ടെന്ന് കോപിക്കുന്ന ഒരു ശീലമുണ്ട്, അതെന്റെ ഒരു ബലഹീനതയാണ്. അല്ലെങ്കിൽ ഇടയ്ക്കിടയ്ക്ക് പണങ്ങിയിരിക്കുന്ന ഒരു സ്വഭാവം എനിക്കുണ്ട്, അത് എന്റെ അപ്പൂപ്പന്മാരായിട്ടേ എനിക്ക് പകർന്നിങ്ങനെ കിട്ടിയ ഒരു ബലഹീനത, ഞാൻ്റെ ഒരു ബലഹീനതയാണത്. ചില കാര്യങ്ങൾ കണ്ടു കഴിഞ്ഞാൽ എനിക്കങ്ങോട്ട് പ്രതികരിക്കാതിരിക്കാൻ പറ്റത്തില്ല, അതെന്റെ ഒരു. എന്നാൽ ഇതൊന്നും ഈ ബലഹീനതയുടെ ലിസ്റ്റിൽ പെട്ട കാര്യങ്ങളല്ല എന്ന് ഞാൻ ഓർപ്പിക്കട്ടെ. നമ്മൾ പിണങ്ങിയിരിക്കുന്നതും നമ്മൾ കോപിക്കുന്നതും നമ്മൾ എടുത്തു ചാടി ചെയ്യുന്നതൊക്കെ പലപ്പോഴും അത് ദൈവവചനത്തിൽ, അതിന്റെ ദൈവവചനം എന്ത് വിളിക്കുന്നു ആ അർത്ഥത്തിൽ തന്നെ നാം കാണണം. അതിനെ ജഡത്തിന്റെ പ്രവൃത്തികളായിട്ട് തന്നെയാണ് വചനം പറയുന്നത്. ഗലാത്തി ലേഖനത്തിന്റെ 5:19-21 വചനങ്ങളിൽ നമുക്കൊന്ന് പെട്ടെന്ന് നോക്കാം. കാരണം ബലഹീനത എന്ന് പറയുമ്പോൾ നമ്മൾ അത് കുറിച്ചിടണം, എന്തല്ല എന്ന് കണ്ടിട്ട് മാത്രമേ നമുക്ക് ആ ബലഹീനത എന്താണെന്ന് ചിന്തിക്കുവാൻ കഴിയത്തുള്ളൂ.
ജഡത്തിന്റെ പ്രവൃത്തികളോ ദുർനടപ്പ്, അശുദ്ധി, ദുഷ്കാമം, വിഗ്രഹാരാധന, ആഭിചാരം, പക, പിണക്കം, ജാരശങ്ക, ക്രോധം, ശാഠ്യം, ദ്വന്ദപക്ഷം, ഭിന്നത, അസൂയ, മദ്യപാനം, വെറിക്കൂത്ത് മുതലായവ എന്ന് വെളിവാകുന്നു. ഈ വക പ്രവർത്തിക്കുന്നവർ ദൈവരാജ്യം അവകാശമാക്കുകയില്ല എന്ന് ഞാൻ മുമ്പേ പറഞ്ഞതുപോലെ ഇപ്പോഴും നിങ്ങളോട് മുമ്പ് കൂട്ടി പറയുന്നു.
ദൈവവചനം നമ്മുടെ ചിന്തകളെ ഒന്ന് കഴുകട്ടെ, നമ്മുടെ വിചാരങ്ങളെ ഒന്ന് ക്രിസ്തുവിനായുള്ള അനുസരണത്തായിട്ടൊന്ന് പിടിച്ചടക്കട്ടെ. ഈ ലിസ്റ്റിലുള്ള കാര്യങ്ങൾ ഒന്ന് ബലഹീനതയായിട്ട് നാം ഒരിക്കലും കാണരുത്. നാം അങ്ങനെ കണ്ടുവെങ്കിൽ ഈ വചനത്തിന്റെ അടിസ്ഥാനത്തിൽ നമ്മുടെ ചിന്തകളെ മാറി വരട്ടെ. ഈ ലിസ്റ്റിലുള്ളതൊന്നും ബലഹീനത അല്ല, അത് ജഡത്തിന്റെ പ്രവൃത്തികൾ, അത് പാപമാണ്. അതിനെ നാം ഏറ്റുപറഞ്ഞ് ഉപേക്ഷിക്കുക. കർത്താവിന്റെ രക്തം നമ്മെ കഴുകി നിർമ്മലമാക്കും. ഇപ്പോൾ ബലഹീനത എന്ന് നാം കേൾക്കുമ്പോൾ ഇതൊന്നും ആ ലിസ്റ്റിലില്ല. പിന്നെ എന്താണ് ബലഹീനത? വാട്ട് ഈസ് വീക്ക്നെസ്? വാട്ട് ഈസ് ഇൻഫർമിറ്റീസ്? പൗലോസ് ആ മുമ്പ് വായിച്ച 2 കൊരിന്ത്യർ 12 അവന്റെ ജഡത്തിലൊരു ശൂലം ഉണ്ട്. കാരണം വെളിപാടുകളുടെ ആധിക്യത്താൽ അവൻ നിഗളിച്ചു പോകാതിരിക്കുവാൻ ഒരു സാത്താന്റെ ദൂതനെ തന്നെ അവന്റെ ജഡത്തിൽ കുത്തുവാൻ ഏൽപ്പിച്ചു എന്ന്, അത് മാറിപ്പോകുവാൻ 3 അപേക്ഷിച്ചു. അപ്പോൾ ദൈവം കൊടുത്ത മറുപടിയാണ്, എന്റെ കൃപ നിനക്ക് മതി, എന്റെ ശക്തി ബലഹീനതയിൽ തികഞ്ഞു വരുന്നു. ഒരു ബലഹീനത ഈ അപ്പോസ്തലനായ പൗലോസിനെ കുറിച്ച് പറയുന്നത്, 1-2 വചനങ്ങൾ വായിക്കാം. അവന്റെ ആ പ്രസന്റേഷൻ, അവന്റെ പേഴ്സണാലിറ്റി എങ്ങനെയുള്ളതാണെന്ന് ഒരു വചനത്തിൽ നമുക്ക് വായിക്കാം. 2 കൊരിന്ത്യലേഖനത്തിന്റെ അതിന്റെ പത്താം അധ്യായത്തിന്റെ പത്താം വചനം.
അവന്റെ ലേഖനങ്ങൾ ഘനവും ഊറ്റവും ഉള്ളവ തന്നെ, ശരീരസന്നിധിയോ ബലഹീനവും വാക്ക് നിന്ദ്യവും അത്രേ എന്ന് ചിലർ പറയുന്നുവല്ലോ.
കൊരിന്ത്യ സഭയിലെ ആൾക്കാർക്ക് പൗലോസിനെ കുറിച്ചുള്ള ഒരു അഭിപ്രായമാണ് നാം ഇവിടെ വായിച്ചു കേട്ടത്. അവന്റെ ലേഖനങ്ങൾ, അവൻ എഴുതുന്നത് വളരെ വളരെ കട്ടിയായിട്ടുള്ള എഴുത്തുകളാണ്. പക്ഷേ അവന്റെ ശരീരസന്നിധി, അവനെ നേരിട്ട് കണ്ടുകഴിഞ്ഞാൽ ഒരു വീക്ക്, ഒരു ബലഹീന വ്യക്തി പോലെ. അവന്റെ വാക്കോ അവന്റെ അവന്റെ പ്രസംഗമോ ഒക്കെ കേട്ടിരിക്കാനും പറ്റത്തില്ല എന്നാണ് കൊരിന്ത്യ സഭയിലെ ആൾക്കാർ പൗലോസിനെ കുറിച്ച് പറയുന്നത്. ഒരുപക്ഷെ നമുക്ക് അങ്ങനെയുള്ള ചിന്തയൊന്നും പൗലോസിന്റെ ലേഖനങ്ങളൊക്കെ വായിച്ച് അവന്റെ എഴുത്ത് അങ്ങനെയാണ്. പക്ഷെ അവന്റെ ശരീരസന്നിധി, അവനൊരു ഇംപ്രസീവ് പേഴ്സണാലിറ്റി ഇല്ലായിരുന്നു എന്നാണ് നാം മനസ്സിലാക്കുന്ന ഒരു. ഇപ്പോഴൊക്കെ ആൾക്കാർ പറയുന്നത് എന്തെങ്കിലും ബ്രദറെയൊക്കെ ചെയ്യണമെന്നുണ്ടെങ്കിൽ ഒരു ഒരു നല്ല മുടിക്കൊക്കെ വേണം അല്ലെ, ഒരു ഇംപ്രസീവ് കാണുമ്പം ഒരു വാക്കിലും എടുപ്പിലും നടപ്പിലും എല്ലാം ഒരു ഇംപ്രസീവ് ആണെങ്കിൽ ആൾക്കാർ നമ്മൾ പറയുന്നതൊക്കെ കേൾക്കും. എന്നാൽ ദൈവവചനത്തിൽ അങ്ങനെ നാം കാണുന്നില്ല. ഹി വാസ് നോട്ട് ഇംപ്രസീവ്. പൗലോസിനെ നിങ്ങൾക്ക് അങ്ങനെ കാണാൻ കഴിയുന്നുണ്ടോ? ബലഹീനനായ ഒരു വ്യക്തി, അധികം പൊക്കം പോലുമില്ല, വണ്ണമില്ല, വാക്കുകള് അല്ലെങ്കിൽ പ്രസംഗം പറയുമ്പോൾ അങ്ങനെ ഉള്ള പവറൊന്നും ഇല്ല. ലേഖനങ്ങളിലുണ്ട്, പക്ഷെ പുറമേ കാണുന്നത് ഇല്ല. ഈ ബലഹീനത നമ്മൾ ആരെങ്കിലും പ്രാർത്ഥിക്കുന്നുണ്ടോ? കർത്താവേ, എനിക്ക് എന്റെ ഒരു പേഴ്സണാലിറ്റി ഒന്ന് മാറ്റിത്തരണം, എന്റെ വ്യക്തിത്വത്തിൽ കുറെ കുറവുകളുണ്ട്. ഞാൻ ചില വ്യക്തികളെ നോക്കുമ്പം അവരുടെ പേഴ്സണാലിറ്റി ഒക്കെ ഒന്ന് കണ്ടിട്ട് അവരെ പോലെയൊക്കെ ഒന്ന് ആയായിരുന്നെങ്കിൽ കൊള്ളാമായിരുന്നു എന്നുള്ള ചിന്തകളൊക്കെ പലപ്പോഴും നമ്മുടെ മനസ്സിൽ വരാറുണ്ട്. എന്നാൽ ദൈവം നമ്മളെ സൃഷ്ടിച്ചിരിക്കുന്നത്, നാം ഓരോരുത്തരെയും വ്യത്യസ്തരായിട്ടാണ് സൃഷ്ടിച്ചിരിക്കുന്നത്. നമ്മുടെ വ്യക്തിത്വത്തിൽ ചില ബലഹീനതകളൊക്കെ ദൈവം വെച്ചിട്ടുണ്ട് എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത് അല്ലേ. എന്നാൽ ഒരു ദൈവ മക്കള് കാഴ്ചപ്പാടൊന്ന് മാറണം. ഈ ബലഹീനതകളെ നോക്കി എനിക്ക് കഴിയുന്നില്ല എന്ന് നാം ചിന്തിക്കുമ്പോൾ നാം ദൈവശക്തിയെ നിരാകരിക്കുകയാണ്. ലോകത്തിന്റെ ഒത്തിരി ചിന്തകൾ നമ്മുടെ മനസ്സിൽ കടന്നുകൂടിയിട്ടുണ്ട്. അനേക നാളുകളായിട്ട് ലോകവുമായിട്ട് ഇഴകി ചേർന്ന് ജീവിച്ച നാം ഇപ്പോഴും ലോകത്തിലാണ് നാം ജീവിക്കുന്നത്. ലോകത്തിന്റേതായ ഒത്തിരി അഭിപ്രായങ്ങളും ചിന്തകളും കാര്യങ്ങളും എല്ലാം അനേക കാര്യങ്ങളിലൂടെ, മാധ്യമങ്ങളിലൂടെ, ടിവിയിലൂടെ, കേൾക്കുന്നതിലൂടെ, പഠിച്ചതിലൂടെ എല്ലാം നമ്മുടെ മനസ്സിൽ കിടപ്പുണ്ട്. എന്നാൽ ഈ ചിന്തകൾ ദൈവവചനം വന്ന് അതിനെ തകർത്ത് കളയണമെന്നാണ് ദൈവത്തിന്റെ വചനം പറയുന്നത്. ക്രിസ്തുവിന്റെ പരിജ്ഞാനത്തിന് വിരോധമായി നിൽക്കുന്ന ഉയർച്ചകളെയൊക്കെ ഇടിച്ചു കളയണം എന്നാണ് ദൈവത്തിന്റെ വചനം പറയുന്നത്. ഇപ്പൊ നമ്മെ തന്നെയുള്ള കുറിച്ചുള്ള ചിന്തകളിൽ ഒരു റാഡിക്കൽ ചേഞ്ച് വന്നാൽ മാത്രമേ ഉള്ളൂ ഞാൻ ആദ്യമേ പറഞ്ഞ പോലെ അവന്റെ സാക്ഷികളായി നിൽക്കുവാൻ നമുക്ക് കഴിയത്തുള്ളൂ. അല്ലെങ്കിൽ എപ്പോഴും ബലഹീനതയെ കുറിച്ച് നമ്മൾ ചിന്തിച്ചുകൊണ്ടിരിക്കും. പൗലോസിന്റെ ശാരീരിക അപ്പിയറൻസ്, അവന്റെ ശരീരസന്നിധി ഒരു ബലഹീന വ്യക്തിയുടേതായിരുന്നു. എങ്കിലും പൗലോസ് പറയുന്നത് എന്താണ്? ഞാൻ എന്റെ ബലഹീനതകളിൽ പ്രശംസിക്കുന്നു, കാരണം ദൈവത്തിന്റെ ശക്തി എന്റെ മേൽ വരുന്നത് അപ്പോഴാണ്. അപ്പോൾ മറ്റുള്ളവർ എന്നെ കാണുന്നത് എന്റെ ശക്തിയെ കൊണ്ടല്ല, പക്ഷേ എന്റെ മേലുള്ള ദൈവശക്തിയാണ് അവർ കാണുവാൻ കഴിയുന്നത്. പ്രവാചകനായ ഏലിയാവിനെ കുറിച്ച് നാം കേട്ടിട്ടുണ്ട്. യാക്കോബിന്റെ ബലഹീനതയിൽ നമ്മളിങ്ങനെ വായിക്കുന്നു, ഏലിയാവ് നമുക്ക് സമ സ്വഭാവമുള്ള മനുഷ്യൻ. ഹിസ് നേച്ചർ, അവന്റെ നേച്ചർ നമ്മളെ പോലെ ഉള്ള ഇവനൊരു അതിമാനുഷ്യനായിരുന്നു. കാരണം ഒരു സൈഡിൽ ദൈവവചനത്തിൽ കാർമേൽ പർവ്വതത്തിൽ ബാലിന്റെ പ്രവാചകന്മാർ നിലനിൽക്കുമ്പോൾ സ്വർഗത്തിൽ നിന്ന് തീയിറക്കിയ ഏലിയ പ്രവാചകൻ ബാലിന്റെ പ്രവാചകന്മാരെ എല്ലാം ഒന്നൊടുക്കം വെട്ടി നശിപ്പിച്ച് ജയാളിയായിട്ട് ഇങ്ങനെ നിൽക്കുമ്പോൾ നമുക്ക് ഒരു ഭാഗത്തിലേക്ക് തിരിയാം. ഒന്ന് രാജാക്കന്മാർ അതിന്റെ 19-ാം അധ്യായം 1 മുതൽ 5 വരെയുള്ള വചനങ്ങൾ. ഫസ്റ്റ് കിങ്സ് 19:1-4.
ഏലിയാവ് ചെയ്തതൊക്കെയും അവൻ സകല പ്രവാചകന്മാരെയും വാൾ കൊണ്ട് കൊന്ന വിവരങ്ങളും ഒക്കെയും ആഹാബ് ഇസബേലിനോട് പറഞ്ഞു. ഇസബേൽ ഏലിയാവിന്റെ അടുക്കൽ ഒരു ദൂതനെ അയച്ചു. നാളെ ഈ നേരത്ത് ഞാൻ ഒരു ജീവനെ അവരിൽ ഒരുത്തിന്റെ ജീവനെ പോലെ ആക്കുന്നില്ല എങ്കിൽ ദേവന്മാർ എന്നോട് തക്കവണ്ണവും അധികവും ചെയ്യുമാറാകട്ടെ എന്ന് പറയിച്ചു. അവൻ ഭയപ്പെട്ട് എഴുന്നേറ്റ് ജീവരക്ഷയ്ക്കായി പുറപ്പെട്ടു. യഹൂദയ്ക്കുൾപ്പെട്ട ബെർശേബയിൽ ചെന്ന് അവിടെ തന്റെ ബാല്യക്കാരനെ താമസിപ്പിച്ചു. താനോ മരുഭൂമിയിൽ ഒരു ദിവസത്തെ വഴി ചെന്ന് ഒരു ചൂരച്ചെടിയുടെ തണലിൽ ഇരുന്നു മരിപ്പാൻ ഇച്ഛിച്ചു. ഇപ്പോൾ മതി യഹോവേ, എന്റെ പ്രാണനെ എടുത്തുകൊള്ളണമേ, ഞാൻ എന്റെ പിതാക്കന്മാരെക്കാൾ നല്ലവനല്ലോ എന്ന് പറഞ്ഞു.
നിങ്ങൾക്ക് ഈ ഏരിയാവിൽ ഒന്ന് കാണാൻ കഴിയുന്നുണ്ടോ? കുറച്ചു മുമ്പ് ബാലിന്റെ പ്രവാചകന്മാരെ എല്ലാം വെട്ടി നശിപ്പിച്ചിട്ട് ജയാളിയെ നിൽക്കുമ്പോ ഇസബേല പറയുന്നു, ഞാൻ നിന്റെ ജീവനെ എടുക്കാൻ പോവുകയാണ്. അപ്പോ ഈ പ്രവാചകൻ എന്താ ചെയ്യുന്നത്? ബാല്യക്കാരനെ ഒരു സ്ഥലത്താക്കിയിട്ട് മരുഭൂമിയിൽ പോയി ഒരു ചൂരച്ചുരിയുടെ തണലില് ഇരുന്ന് അവന്റെ ആഗ്രഹമാണ് മരിക്കാൻ ഇച്ഛിച്ചു. അവൻ അത്രമാത്രം ഭയത്താൽ പിടിപെട്ടു പോയി. എന്താണ്? അത്രമാത്രം അവന്റെ മേൽ ഭയം കടന്നു വന്നു. അവൻ പറഞ്ഞു, ഇനി എനിക്ക് മരിച്ചാൽ മതി. അവൻ ചൂരച്ചെടിയുടെ തണലിൽ ഇങ്ങനെ ഇരിക്കുകയാണ്. ഏലിയാവിന്റെ ഒരു വീക്ക്നെസ് നിങ്ങൾക്ക് കാണാൻ കഴിയുന്നുണ്ട്. അവന്റെ ഒരു ബലഹീനത, ഹി വാസ് അഫ്രെയ്ഡ്. അവന്റെ ഒരു പേടിച്ചു പോകുന്ന ഒരു സ്വഭാവമുള്ളവനാണ്. നമ്മൾ പേടിക്കാറുണ്ടോ? അതോ ഒന്നും നമ്മൾ പേടിക്കാറില്ല? എനിക്ക് പേടി വരാറുണ്ട്. ഏലിയാവ് നമുക്ക് സമസ്വഭാവമുള്ള മനുഷ്യനായിരുന്നു. ആ പേടിച്ച് മരുഭൂമിയിൽ പോയിരിക്കുന്ന ഏലിയാവിനെ തേടി ദൈവം വരുന്നു. ദൈവം പിന്നെ പറയുന്നുണ്ട്, നീ ഇവിടെ ആയിരിക്കേണ്ടവനല്ല. അവന് അപ്പവും വെള്ളവും കൊടുക്കുന്നു. അവൻ എഴുന്നേറ്റ് പിന്നെയും കിടന്നുറങ്ങുക, പിന്നെയും പറയുക, നീ ഇവിടെ ഇരിക്കേണ്ടവനല്ല, നിനക്കിനിയും പോകാനുണ്ട്. അതിന്റെ 9-ാം വചനം ഒന്ന് വായിച്ചേ.
അവിടെ അവൻ ഒരു ഗുഹയിൽ കടന്ന് രാപാർത്തു. അപ്പോൾ അവന് യഹോവയുടെ അരുളപ്പാടുണ്ടായി. അവനോട്, ഏലിയാവേ, ഇവിടെ നിനക്ക് എന്ത് കാര്യം എന്ന് ചോദിച്ചു. അതിനവൻ,
ഏലിയ ഇവിടെ ഗുഹയിൽ ചെന്ന് പാർക്കുകയാണ്. നാം ഗുഹയിൽ ചെന്ന് പാർക്കാറുണ്ടോ? ഗുഹ എന്ന് പറയുമ്പോൾ കേവ്സ്. നമ്മളിപ്പം കേവ്സ് പോകണമെന്നുണ്ടെങ്കിൽ ഇപ്പൊ വയനാട്ടിലൊക്കെ പോകണം, അവിടെയൊക്കെ കേവ്സ് ഉണ്ടെന്ന് കേൾക്കുന്നത്. ആ ഗുഹയല്ല, നമ്മുടേതായ ചില ചിന്തകളുടെ ഗുഹകൾ ഉണ്ടാക്കി നമ്മൾ അതിനകത്ത് കയറി ഇരിക്കാറുണ്ടോ? ചില ബലഹീനതകളുടെ ഗുഹകൾ നമ്മൾ ഉണ്ടാക്കും, നമ്മളെ കുറിച്ച് തന്നെ ചിന്തിച്ചിട്ട്. അതിന് നമ്മൾ അതിനകത്ത് കയറി അങ്ങോട്ട് ഇരിക്കും. ദൈവമേ, ഇനി എനിക്ക് ഇവിടുന്ന് പുറത്തുനിന്ന് വരാൻ ഇഷ്ടമില്ല, എനിക്ക് ഭയങ്കര പേടിയാ. കാര്യം പറഞ്ഞാൽ ഞാൻ പാട്ടൊക്കെ പാടുന്നുണ്ട്, ദൈവം എന്നോട് കൂടെ ഉണ്ടെന്നൊക്കെ പറയുന്നുണ്ട് ഞാൻ. പക്ഷെ എന്റെ ബലഹീനതകളുടെ ഗുഹകളിൽ ഒന്ന് ഒളിച്ചിരിക്കാനാണ് എനിക്കിപ്പം ഇഷ്ടം. കർത്താവിന്റെ സാക്ഷിയാനുള്ളവനാണ്, ജെറുസലേമിലും യഹൂദയിലും സമരിയാലും ലോകത്തിന്റെ അത്രത്തോളം സാക്ഷിയുള്ള വിളിയുള്ള ആള് ഇപ്പൊ എവിടെ പോയി? ഗുഹയെ കയറി ഒളിച്ചിരിക്കുക. അപ്പം ദൈവത്തിന്റെ പദ്ധതിയുള്ള ഒരാളെ കുറിച്ച് പറയുന്നത്, നിനക്കിവിടെ എന്നാ കാര്യം? നിനക്കിവിടെ എന്താണ് കാര്യം? നിന്റെ ബലഹീനതകളുടെ ഗുഹകളിൽ നീ പേടിയാണെന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ ഒളിച്ചിരിക്കുകയാണോ? അവിടെ നിന്ന് പുറത്തു കൊണ്ടുവരുന്ന ഒരു ദൈവമാണ് നമ്മുടെ ദൈവം. ബലഹീനതകളിൽ ശക്തി പകരുന്ന ഒരു ദൈവമാണ് നമ്മുടെ ദൈവം. നമ്മുടെ ഭയങ്ങളാകുന്ന ഗുഹകളിൽ പോയി നാം ഒളിച്ചിരിക്കരുത്. ഒളിച്ചിരുന്നാൽ അപ്പൊ ഈ ദൈവവചനത്തിൽ ഇതൊക്കെ എഴുതിയിരിക്കുന്നത് ഇന്നും പോയി ബുദ്ധി പഠിക്കുവാനാണ്. എലിയാവ് നമുക്ക് സമതഭാവമുള്ള, അവനൊരു ബലഹീന വ്യക്തിയായിരുന്നു, പക്ഷെ ദൈവം അവനെ കൊണ്ട് എന്ത് ചെയ്യിച്ചു എന്ന് നമുക്കറിയാൻ കഴിയും. അപ്പോൾ അവന്റെ ശക്തി നമ്മുടെ മേൽ വരുമ്പോൾ നമ്മുടെ ബലഹീനത ദൈവം അത് ശക്തിയായിട്ട് മാറ്റും. ചിലപ്പോൾ ആ ഭയമുള്ള പേടിയുള്ള സ്വഭാവമൊന്നും അങ്ങനെ പെട്ടെന്ന് മാറണം എന്നല്ല കേട്ടോ, പക്ഷെ ദൈവത്തിന്റെ കൃപ അതിന്മേൽ വന്ന് ആ ശക്തി വ്യാപരിക്കും. അപ്പോസ്തലനായ പൗലോസ് പറയുന്നുണ്ട്, പുറത്ത് യുദ്ധം, അകത്ത് ഭയം. കൊരിന്ത്യയിൽ അങ്ങനെയായിരുന്നു, പുറത്തും യുദ്ധം, അകത്ത് ഭയങ്കര ഭയമുണ്ട്. ഇത്ര വീര്യപ്രവൃത്തികൾ ചെയ്ത മനുഷ്യരൊക്കെ അവർ ബലഹീന പാത്രങ്ങളായിരുന്നു എന്ന് നാം ഒരിക്കലും മറന്നുപോരും. നമുക്ക് സമസ്വഭാവമുള്ള വ്യക്തികളായിരുന്നവരും, പക്ഷെ നാം ആരും ഗുഹയിൽ പോയി ഒളിച്ചിരിക്കരുത്. വേറൊരു വ്യക്തിയെ നമുക്കെടുക്കാം, ജെറമിയ പ്രവാചകൻ. ജെറമിയ പ്രവാചകന്റെ 1-ാം അധ്യായം അതിന്റെ 4 മുതൽ 9 വരെയുള്ള വാക്യങ്ങൾ. ജെറമിയ പ്രവാചകൻ എന്താ പറയുന്നത് നോക്കാം.
യഹോവയുടെ അരുളപ്പാട് എനിക്കുണ്ടായത് എന്തെന്നാൽ, നിന്നെ ഉദരത്തിൽ ഉരുവാക്കുന്നതിന് മുമ്പേ ഞാൻ നിന്നെ അറിഞ്ഞു. നീ ഗർഭപാത്രത്തിൽ നിന്ന് പുറത്തു വന്നതിന് മുമ്പേ ഞാൻ നിന്നെ വിശുദ്ധീകരിച്ചു, ജാതികൾക്കും പ്രവാചകനായി നിയമിച്ചിരിക്കുന്നു. എന്നാൽ ഞാൻ, അയ്യോ യഹോവയായ കർത്താവേ, എനിക്ക് സംസാരിപ്പാൻ അറിഞ്ഞുകൂടാ, ഞാൻ ബാലനല്ലോ എന്ന് പറഞ്ഞു.
യഹോവ അവനോട് പറയുമ്പോൾ ജെറമിയയുടെ പ്രതികരണം എന്താണ്? അയ്യോ യഹോവയായ കർത്താവേ, എനിക്ക് സംസാരിക്കുവാൻ അറിഞ്ഞുകൂടാ, ഞാൻ ബാലനല്ലോ. ഞാനൊരു ബാലനാണ്, എനിക്ക് സംസാരിക്കാൻ ഒന്നും അറിയത്തില്ല. ദൈവത്തിന്റെ വിളിയുള്ള ഒരാളാണ്, അമ്മയുടെ ഉദരത്തിൽ വെച്ചു തന്നെ വിളിച്ച പ്രവാചകനായി വിളിക്കപ്പെട്ടവൻ. അവന്റെ പ്രതികരണം ഇതാണ്, അവന്റെ ബലഹീനതകളെ അവൻ ദൈവത്തിന്റെ സന്നിധിയിൽ പറയുകയാണ്. അപ്പൊ ദൈവം പറയുന്നത് എന്താണ് അതിന്റെ?
അതിന് യഹോവ എന്നോട് അരുളി ചെയ്തത്, ഞാൻ ബാലൻ എന്ന് നീ പറയരുത്. ഞാൻ നിന്നെ അയക്കുന്ന ഏവരുടെയും അടുക്കൽ നീ പോകുകയും ഞാൻ നിന്നോട് കൽപ്പിക്കുന്നതൊക്കെയും സംസാരിക്കുകയും വേണം. നീ അവരെ ഭയപ്പെടരുത്, നിന്നെ വിടുവിക്കേണ്ടതിന് ഞാൻ നിന്നോടുകൂടെ ഉണ്ടെന്ന് യഹോവയുടെ അരുളപ്പാട്.
ഹല്ലേലൂയ. അവനൊരു ബാലനാണെന്നുള്ള തോന്നൽ അവൻ ഉള്ളപ്പോഴും ദൈവത്തിന്റെ ശക്തി അവന്റെ മേൽ വരുന്നത് കണ്ടോ? ഞാൻ നിന്റെ വായിൽ എന്റെ വചനങ്ങളെ തരുന്നു, നീ ധൈര്യത്തോടെ അത് പറയണം. നീ ഭയപ്പെടരുത് അവരെ, ഞാൻ നിന്റെ കൂടെ ഉണ്ട്. ജെറമിയ അവന്റെ ബലഹീനതകളിൽ തീരുന്ന ശക്തിയെ കണ്ടെത്തി. ഞാൻ ബാലനല്ലോ, എനിക്ക് സംസാരിക്കുവാൻ അറിയത്തില്ല. മറ്റുള്ളവരുടെ മുമ്പിൽ ദൈവത്തിന്റെ നാമത്തെ പ്രതി അവന്റെ ഒരു സാക്ഷ്യം, അവന്റെ നാമത്തിന്റെ ശക്തിയോടെ നിൽക്കുവാൻ. പലപ്പോഴും നമുക്ക് ശക്തിയില്ല എന്ന് തോന്നുമ്പോ ദൈവവചനത്തിലെ ഈ വ്യക്തിത്വങ്ങളെ നമുക്ക് ഓർമ്മ വരണം. അവന്റെ ശക്തി നമ്മുടെ മേൽ വരും. നമ്മുടെ ബലഹീനതകളിൽ നാം ഗുഹകളിൽ പോയി ഇരിക്കരുത്. അവന്റെ ശക്തി നമുക്ക് ശക്തി തരും. അതേപോലെ ദൈവവചനത്തിൽ ഇതേപോലെ ഭയമുള്ള അനേകരെ കാണുവാൻ നമുക്ക് കഴിയും. ഗിദെയോൻ, ഇതേപോലെയുള്ള ന്യായപ്രമാണ പുസ്തകത്തിൽ 6-ാം അധ്യായത്തിൽ എടുക്കണ്ട, വളരെ ഭയപ്പെട്ട ഒരാളായിരുന്നു. പക്ഷെ ദൈവത്തിന്റെ ദൂതൻ അവനെ വിളിക്കുന്നത് പരാക്രമശാലിയെ എന്നൊക്കെയാണ് ദൈവത്തിന്റെ ദൂതൻ അവനെ വിളിക്കുന്നത്. ദൈവജനത്തിലെ ബലഹീനനായ വേറൊരു വ്യക്തിയെ നമുക്ക് കാണാം, അത് പത്രോസ് അപ്പോസ്തലനാണ്. പത്രോസിന്റെ ബലഹീനത എന്തായിരുന്നു? പത്രോസ് വളരെ ഉത്സാഹമുള്ള എടുത്തു ചാട്ടക്കാരനാണ്. എന്ത് പറഞ്ഞു കഴിഞ്ഞാലും ആദ്യമേ ചാടി റെസ്പോണ്ട് ചെയ്യുന്ന ആളാരാണ്? പത്രോസാണ്. കർത്താവ് പറഞ്ഞു, നിങ്ങളെല്ലാവരും എന്നെ തള്ളി പറയും. പത്രോസ് തന്നെയാ പറഞ്ഞത്. ഇവരെല്ലാം തള്ളി പറഞ്ഞാലും ഞാൻ തള്ളി പറയത്തില്ല. വാളെടുത്തോളാം പറഞ്ഞു. മഹാപുരോഹിന്റെ ദാസനെ എന്നാ ചെയ്തു? എടുത്തു ഒറ്റ എടുത്തു ചാടി ഒറ്റ വെട്ട. യേശു തന്റെ മരണത്തെക്കുറിച്ച് പറഞ്ഞപ്പം പത്രോസ് പറയാണ്, മാറ്റിക്കൊണ്ട് നിർത്തി പറയുകയാണ്, അതിനൊക്കെ ഒരിക്കലും സംഭവിക്കരുത്. മരുഭൂമല ചെന്നു കഴിഞ്ഞാൽ കാണും ആദ്യമേ കുടലുണ്ടാക്കാന്ന് പറയുന്നത്. പത്രോസിനെ നിങ്ങൾ ശ്രദ്ധിച്ചോ, ഒരു ഭയങ്കര ഉത്സാഹ, പക്ഷെ എപ്പോഴും ഒരു എന്താണ് പലപ്പോഴും ഒരു ജഡത്തിലുള്ള ഉത്സാഹം എന്നൊക്കെ അതിനെ പറയാം. പലപ്പോഴും ഉത്സാഹത്തിൽ എടുത്തു ചാടി അബദ്ധത്തില് പിന്നെ കർത്താവ് അതിനെ എല്ലാം സോൾവ് ചെയ്യേണ്ട ഒരു അവസ്ഥ. ഇതൊരു ബലഹീനതയാണ്. ചിലർക്കാണെങ്കിൽ ഒരു മടിയാണ് ആണെങ്കിൽ ചിലരെ സംബന്ധിച്ചിടത്തോളം ഒരു ബലഹീനത പറയുന്നത് എടുത്തു ചാടി അങ്ങോട്ട് ചെയ്യും കാര്യങ്ങൾ, പക്ഷെ പിന്നെ അതൊരബദ്ധമായിട്ടുന്നു
തീരും. എന്നാൽ ഈ സ്വഭാവമൊക്കെ അങ്ങനെ പെട്ടെന്ന് മാറണം എന്നില്ല കേട്ടോ. ഈ ബലഹീനതകൾ മാറി പക്ഷേ ഈ അവസ്ഥയിലും ദൈവത്തിന്റെ ശക്തി വന്ന് നമ്മെ അവന്റെ സാക്ഷിയാക്കും എന്നുള്ളതാണ് ദൈവവചനത്തിന്റെ സത്യം. അപ്പോ എടുത്തുചാടി കാര്യങ്ങൾ ചെയ്യുന്ന ഒരു ബലഹീനതയാണ് നാമം കൊണ്ടെങ്കിൽ എപ്പോഴും നമുക്ക് പത്രോസിനെ ഓർക്കാം, അവനെങ്ങനെയായിരുന്നു. പക്ഷെ അവന് പിന്നെ ആത്മാവ് നിറഞ്ഞപ്പോ പിന്നെ ചെയ്ത കാര്യങ്ങൾ പത്രോസ് ലേഖനങ്ങളൊക്കെ ഒന്ന് വായിക്കണം അല്ലേ. പക്ഷെ അവരുടെയൊക്കെ ആ ബേസിക് സ്വഭാവം, അവരുടെ ആ എടുത്തുചാട്ടം, ദൈവത്തിന് എല്ലാവരെയും ആവശ്യമുണ്ട്. ദൈവത്തിന് എല്ലാവരെയും എനിക്ക് ദൈവം ഈ ഒരു പാഠം എന്നെ പഠിപ്പിച്ചത്, ഞാന് നാട്ടിലായിരുന്നപ്പം ഇങ്ങനെ പിള്ളേർ പറഞ്ഞു ഒരു തീയൊക്കെ ഇട്ട് ചുമ്മാ കത്തിക്കുന്നത് കാണാൻ രസമുണ്ട്. ഇപ്പം നഗരത്തിൽ വളർന്ന പിള്ളേർക്കൊക്കെ തീയൊക്കെ കത്തിക്കണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒന്നും പറ്റത്തില്ല. പക്ഷെ നാട്ടിലൊക്കെ പോകുമ്പോഴാണ് ഇതൊക്കെ പറ്റുന്നത്. പല തോട്ടിലൊക്കെ പോയി കല്ലെറിയണം, അല്ലെങ്കിൽ കുറെ തീയൊക്കെ കത്തിക്കണം എന്നുണ്ടെങ്കിൽ നാട്ടിലൊക്കെ പോകുമ്പോൾ പറ്റും. അങ്ങനെയൊക്കെ നമുക്ക് പിള്ളേർക്കൊക്കെ അവസരങ്ങളൊക്കെ കൊടുക്കണം, അല്ലെങ്കിൽ അവർക്ക് തീയൊന്നും കത്തിക്കാനുള്ള അവസരം കിട്ടത്തില്ല. ഏതായാലും ഒരു ദിവസം ഇങ്ങനെ പിള്ളേർ പറഞ്ഞു തീയൊക്കെ ഒന്ന് കത്തിക്കണം. അപ്പൊ കുറെ ഇലയൊക്കെ കൂട്ടിയിട്ടിട്ട് കുറെ വിറക് കഷണമൊക്കെ വെച്ചിട്ട് തീ പിടിപ്പിക്കണം. അപ്പൊ നിങ്ങൾ തീ പിടിപ്പിക്കുന്നത് ശ്രദ്ധിച്ചിട്ടുണ്ടോ? തീ പിടിപ്പിക്കുമ്പം വിറക് കഷണത്തിലേക്ക് ആരെങ്കിലും കൊണ്ട് തീ അങ്ങോട്ട് കൊളുത്താറുണ്ടോ? വലിയ വിറക് കഷണം. പക്ഷെ നല്ലപോലെ നിന്ന് കത്തണം എന്നുണ്ടെങ്കിൽ ആ വിറക് വേണം. പക്ഷെ അവത്തെ കൊണ്ട് തീ കൊടുത്തില്ല. തീ കൊളുത്താൻ എന്താണ് ഉപയോഗിക്കുന്നത്? ന്യൂസ് പേപ്പർ. ആദ്യം ന്യൂസ് പേപ്പറെ കൊണ്ട്, ന്യൂസ് പേപ്പർ എങ്ങനെയാണ് പെട്ടെന്ന് തീ പിടിക്കും, എന്നാൽ അതേപോലെ തന്നെ കെട്ടുപോവുകയും ചെയ്യും. എന്നാൽ ഈ ന്യൂസ് പേപ്പറിന്റെ തീ കൊണ്ട് നമ്മൾ ആ വിറകിന്റെ അടുത്തോട്ട് കൊണ്ട് വെക്കുമ്പോൾ ന്യൂസ് പേപ്പർ പെട്ടെന്ന് തീ പിടിക്കും, പിന്നെ പതുക്കെ ആ വിറകിലേക്ക് പിടിക്കും. ന്യൂസ് പേപ്പർ പെട്ടെന്ന് അങ്ങ് കത്തി പോവും, ആ വിറക് നിന്നിങ്ങനെ കത്തിക്കൊണ്ടിരിക്കും. ഞാൻ ആലോചിക്കുന്ന ദൈവസ്തുതിയും നമുക്കിങ്ങനെ ഈ വിറക് പോലെയുള്ളവരെയും ന്യൂസ് പേപ്പർ പോലെയുള്ളവരൊക്കെ ദൈവം കൂട്ടിക്കൊണ്ടുവരും. എന്താണെന്നറിയോ, ചിലർ പെട്ടെന്ന് അങ്ങ് തീ പിടിക്കും, പക്ഷെ അവരില്ലെങ്കിൽ തീപിടുത്തം നടക്കത്തില്ല. കാരണം വിറക് ഒന്ന് പിടിച്ചു വരണമെങ്കിൽ കുറെ സമയമെടുക്കും. എന്നാ വിറക് പോലെ ഉള്ളവരുണ്ടെങ്കിലേ ഉള്ളൂ തീ നിലനിൽക്കത്തുള്ളൂ. ദൈവം ഇങ്ങനെയൊക്കെ ഉള്ളവരൊക്കെയാണ്. അതുകൊണ്ടാണ് ദൈവം ഒരു സഭയായി കൂട്ടിക്കൊണ്ടുവരുന്നത്. ഈ ബലഹീനതകളെ എല്ലാം ദൈവം പരസ്പര പൂരകങ്ങളായിട്ട് തമ്മിൽ പൂരകങ്ങളായിട്ട് ദൈവം തീർക്കും. ഇതാണ് ദിസ് ഗ്ലോറി ഓഫ് ദ ക്രിസ്ത്യൻ ചർച്ച്, ബോഡി ഓഫ് ക്രൈസ്റ്റ്. ദൈവസഭയുടെ ഗ്ലോറി അതാണ്. ഒരുമിച്ച് കാര്യങ്ങൾ ചെയ്യുമ്പോൾ ദൈവം ഈ രണ്ടുപേരുണ്ടായിട്ടാണ് തന്റെ ശുശ്രൂഷയ്ക്ക് അപ്പോസ്തലന്മാർ അയച്ചു എന്ന് കേട്ടു. കാരണം എടുത്തു ചാട്ടക്കാരനായ ഒരുവനെയും ഒന്ന് നിൽക്കുന്ന ഒരുവനെയും കൂടെ ഒരുമിച്ച് അങ്ങോട്ട് അയച്ചാൽ സംഗതി ഒരു ബാലൻസ് ആയി. ബലഹീനതയിൽ ദൈവത്തിന്റെ ശക്തിയെ നമുക്ക് കാണാൻ കഴിയുന്നുണ്ടോ? ആ ബലഹീനതകൾ അത് മാറ്റുന്നില്ല, കാരണം അതെല്ലാം ആവശ്യമാണ്. പക്ഷെ ദൈവത്തിന്റെ കൃപ അതിന്റെ മേൽ പകരുന്നു. വേറൊരു വ്യക്തിയെ നമുക്ക് കാണാം, തിമോത്തിയോസ്. തിമോത്തിയോസ് പൗലോസ് ലേഖനം എഴുതുമ്പോൾ പറയാ, തീരുത്വത്തിന്റെ ആത്മാവിനെ അല്ല ശക്തിയുടെയും സ്നേഹത്തിന്റെയും സുബോധത്തിന്റെയും ആത്മാവിനെ അത്രേ നിനക്ക് പകർന്നു കിട്ടിയിരിക്കുന്നത്. തിമോത്തിയോസ് ഒരു ചെറുപ്പക്കാരനായ ടിമിഡ്, ടിമിഡ് എന്ന് പറഞ്ഞാൽ പെട്ടെന്ന് പേടിക്കുന്ന അല്ലേ. ചില പിള്ളേരെ കണ്ടിട്ടല്ലേ ഒന്ന് ഒന്ന് മുന്നോട്ട് നിന്നൊന്നോ എഴുന്നേറ്റ് നിന്ന് പേര് പറയാൻ പറഞ്ഞു കഴിഞ്ഞാൽ ആപ്പാടെ ഇന്ന് വരയ്ക്കാൻ തുടങ്ങും അല്ലെ. ടിമിഡ് നേച്ചർ എന്ന് പറയും. അങ്ങനെയുള്ള ഒരു വ്യക്തിയായിരുന്നു തിമോത്തിയോസ്. അതിനെ ഉറപ്പിക്കുക, അവനാണെങ്കിൽ ആപ്പാടെ എനിക്കൊന്ന് ശരീരസുഖമൊന്നും അധികമില്ല. അതുകൊണ്ടാണ് പൗലോസ് പറഞ്ഞത് നിന്റെ ഈ കൂടെ കൂടെയുള്ള വയറ്റിലെ പ്രശ്നത്തിന് വേണ്ടി അല്പം വീഞ്ഞു കഴിച്ചാലൊന്നും കുഴപ്പമില്ല.
അല്ലെ, അവന് ഒരു പ്രത്യേക വൈറസ് എന്ന് പറഞ്ഞാൽ ആ പാടെ ഒരു ബലഹീന വ്യക്തി എന്നാ ഓർക്കണേ, അവനെ ആ വ്യക്തിയാണ് അപ്പോസ്തലൻ തന്റെ സഹ ശുശ്രൂഷകനായിട്ട് കൊണ്ടുപോയതും സഭകളെ ബിൽഡ് ചെയ്യാനും ഒക്കെ ഉപയോഗിച്ചത്. ടിമിഡായിട്ടുള്ള, പെട്ടെന്ന് പേടിക്കുന്നത്, ദൈവത്തിന്റെ ശക്തി ബലഹീനതയിൽ തികഞ്ഞു വരുന്ന നാം കാണുന്നുണ്ടോ? ചിലരെ സംബന്ധിച്ചുള്ള ബലഹീനത എന്ന് പറയുന്നത് അവര് തങ്ങളെ കുറിച്ച് തന്നെയുള്ള ബോധ്യത്തിലാണ് എപ്പോഴും ആയിരിക്കുന്നത്. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എപ്പോഴും ചിന്തിക്കുന്ന ആരെ കുറിച്ചാണെന്നറിയോ? തങ്ങളെ കുറിച്ച്. ഒരു ഗ്രൂപ്പിനകത്ത് വന്നു കഴിഞ്ഞാൽ അവരാമേ സെൽഫ് കോൺഷ്യസ് ആകാൻ തോന്നുന്നു. സ്വയബോധത്താൽ അവർ പിടിക്കപ്പെടും. എല്ലാരും എന്നെ നോക്കുന്നുണ്ടോ? എന്റെ ഡ്രസ് എങ്ങനെയായിരിക്കും? ഞാൻ എങ്ങനെയാണ് മുടിയൊക്കെ ചെയ്തിരിക്കുന്നത്? എല്ലാരും, ഒരാൾ പറഞ്ഞ പോലെ എല്ലാരും അവരെ തന്നെ ശ്രദ്ധിച്ചുകൊണ്ടിരിക്കുക. വേറൊരാളെ ശ്രദ്ധിക്കാൻ ആർക്കും സമയമില്ല. എല്ലാരും നോക്കുന്നത് നമ്മളെയാണ് ശ്രദ്ധിക്കുന്നതെന്ന്. പക്ഷെ അതൊന്നും അല്ല നടക്കുന്നത്. നമ്മളെല്ലാരും നമ്മളെ തന്നെ ശ്രദ്ധിച്ചുകൊണ്ടിരിക്കുകയാണ്. എങ്ങനെയാണ് നമ്മൾ ഇരിക്കുന്നത്? സെൽഫ് കോൺഷ്യസ് ആകുക ഒരു ബലഹീനതയാണ് അല്ലേ? ദൈവസന്നിധിയിൽ ദൈവ സാന്നിധ്യത്താൽ നാം ബോധവാരായി തീരേണ്ടിയിരിക്കുന്നു. നമ്മെ കുറിച്ചല്ല, ദൈവത്തെക്കുറിച്ച്. ഈ സെൽഫ് കോൺഷ്യസിന്റെ അല്ലെങ്കിൽ ഈ സ്വയബോധത്തിന്റെ ഏറ്റവും വലിയ പ്രശ്നം എന്താണെന്നറിയാവോ? പ്രാർത്ഥിക്കാൻ പറഞ്ഞ ആരും പ്രാർത്ഥിക്കത്തില്ല. എന്താണ് പ്രശ്നം? പ്രാർത്ഥിക്കുന്നവരാണ്, പക്ഷെ ഗ്രൂപ്പ് പരസ്യമായിട്ടൊരു ഗ്രൂപ്പിൽ ചെന്ന് പ്രാർത്ഥിക്കാൻ പറഞ്ഞു കഴിഞ്ഞാൽ വാ തുറക്കത്തില്ല. എന്താ പ്രശ്നം എന്നറിയാവോ? ഞാൻ പറയുന്ന വാക്കുകളെല്ലാം എല്ലാരും ശ്രദ്ധിച്ചു കേട്ട് എന്റെ പ്രാർത്ഥന എങ്ങനെയുള്ളതാണെന്ന് അവർ വിലയിരുത്തിക്കൊണ്ടിരിക്കുകയാണ്. ഞാൻ വല്ല തെറ്റുകളും പറഞ്ഞു പോയാലും എന്റെ വാക്കുകൾക്ക് അത്ര ഫ്ലോ ഇല്ലെങ്കിലും ആരോടാണ് നാം പ്രാർത്ഥിക്കുന്നത്? ദൈവത്തോടോ മനുഷ്യരോടോ? ദൈവം ആ ഭയങ്ങളെയൊക്കെ മാറ്റിക്കളയട്ടെ. ഞാൻ എനിക്ക് ഒരു മീറ്റിങ്ങിന് കടന്നു ചെന്നപ്പോ ഒരു ടീനേജ് ആയിട്ടുള്ള ഒരു പെൺകുട്ടി പറഞ്ഞൊരു കാര്യം എന്നെ വളരെ ടച്ച് ചെയ്തു. ടീനേജ് ഗേൾ വാസ് ടെലിംഗ് ലൈക് ദിസ്. ഇങ്ങനെ പറയാ, എനിക്ക് പ്രാർത്ഥിക്കാം ഭയങ്കര പേടിയ. പ്രാർത്ഥിക്കാൻ പറയുമ്പോ എനിക്ക് ഭയങ്കര പേടിയ. കാരണം ഞാൻ ചിന്തിക്കുന്നത് ഞാൻ പ്രാർത്ഥിച്ചു കഴിഞ്ഞാൽ എങ്ങനെയിരിക്കും? കാരണം എന്നെ കഴിഞ്ഞും എത്രയോ പ്രാർത്ഥിക്കാൻ അറിയാവുന്ന വലിയ വലിയ ആൾക്കാരൊക്കെ ഉള്ളപ്പം ഞാനൊരു കൊച്ചു പെൺകുട്ടി എങ്ങനെയാണ് ഇങ്ങനെ പ്രാർത്ഥിക്കുന്നത്? ഞാൻ അങ്ങനെ കുറച്ചു നാൾ ഇങ്ങനെ പ്രാർത്ഥിക്കാതിരുന്നു. പ്രാർത്ഥിക്കാൻ പറയുമ്പോൾ എനിക്ക് ആഗ്രഹമുണ്ട് ഉള്ളില് പ്രാർത്ഥിക്കണം, എന്നാ പ്രാർത്ഥിക്കാൻ പറ്റുന്നില്ല. ഞാൻ എന്നെ കുറിച്ച് തന്നെ ചിന്തിക്കും, ആ എന്റെ വാക്കുകൾ അത്ര ശരിയാകത്തില്ല, അവരെ പോലെ ഒന്നും പ്രാർത്ഥിക്കാൻ എനിക്ക് പറ്റത്തില്ല. എന്നാ ഒരു ദിവസം ദൈവം എന്നോട് പറഞ്ഞു, നീ എന്നോടാണ് പ്രാർത്ഥിക്കുന്നത്. ആ ധൈര്യം വന്നപ്പോ ഞാൻ പ്രാർത്ഥിക്കാൻ തുടങ്ങി. കണ്ടോ, സ്വയ ചിന്തകളിൽ കുടുങ്ങി നാം നിൽക്കരുത്. ദൈവത്തിന്റെ കൃപയ്ക്കായി നാം ചോദിക്കണം. ദൈവത്തിന്റെ കൃപയ്ക്കായി നാം ചോദിക്കണം. അപ്പോൾ ദൈവം നമുക്ക് ധൈര്യം തരും. ദൈവം നമ്മളെല്ലാം നമ്മുടെ നല്ല വശങ്ങൾ മറ്റുള്ളവർ കാണുവാനാണ് ആഗ്രഹിക്കുന്നത്. എന്താണ്? നമ്മുടെ ശക്തിയുടെ വശങ്ങൾ കാണുവാൻ, നമ്മുടെ ബലഹീനതകളെ കുറിച്ച് പറയുവാൻ നാം പൊതുവെ താല്പര്യപ്പെടാറില്ല അല്ലെ, ബലഹീന. എന്നാൽ ദൈവവചനത്തിൽ പറയുന്നത് അവർ ബലഹീനതകളിൽ പ്രശംസിക്കുന്നവരാണ്. അനേകരുടെ ബലഹീനതകളെ കുറിച്ച് എന്തുകൊണ്ടാണ് ദൈവവചനം എഴുതിയിരിക്കുന്നത്? അവർ സാധാരണ മനുഷ്യരായിരുന്നു എന്നുള്ള ഒരു സമസ്വഭാവം അവർക്കുണ്ടായിരുന്നു എന്നുള്ള ഒരു അറിവ് നമ്മെ ഉത്സാഹിപ്പിക്കും. കർത്താവ് അതിനുള്ള ശക്തി നമുക്ക് തരും. നമുക്കൊരു വചനം വായിക്കാം, രണ്ടാം കൊരിന്ത്യ ലേഖനത്തിന്റെ 13 അധ്യായത്തിന്റെ 4 വചനം.
ബലഹീനതയാൽ അവൻ ക്രൂശിക്കപ്പെട്ടിട്ടും ദൈവശക്തിയാൽ ജീവിക്കുന്നു. ഞങ്ങളും അവനിൽ ബലഹീനരെങ്കിലും അവനോടുകൂടെ ദൈവശക്തിയാൽ നിങ്ങൾക്ക് വേണ്ടി ജീവിക്കുന്നു.
ഹല്ലേലൂയ. യേശു ക്രിസ്താവ് നമുക്ക് വേണ്ടി ബലഹീനനായി തീർന്നു എന്നാണ് ദൈവവചനത്തിൽ നാം വായിക്കുന്നത്. അവൻ ബലഹീനതയിൽ ക്രൂശിക്കപ്പെട്ടിട്ടും ദൈവശക്തിയാൽ ജീവിക്കുന്നു. ഞങ്ങളും അവനിൽ ബലഹീനരെങ്കിലും അവനോടുകൂടെ ദൈവശക്തിയാൽ നിങ്ങൾക്ക് വേണ്ടി ജീവിക്കുന്നു എന്നാണ് അപ്പോസ്തലൻ പറയുന്നത്. So look at Jesus. അവരെന്തായിരുന്നു? സ്വർഗത്തിന്റെ ഇനോ സകല മഹിമയും വിട്ട് ചെങ്കടൽ പിളർന്നവൻ അവനാണ് അല്ലേ, സൈന്യങ്ങളെ തോൽപ്പിച്ചവൻ അവനാണ്, ഒറ്റ വചനത്താൽ സകലം സൃഷ്ടിച്ചവനാണ്. അവനൊരു ബലഹീന മനുഷ്യരായ നമ്മുടെ രൂപത്തിൽ അവൻ വന്നു. ഹല്ലേലൂയ. അവൻ എത്രമാത്രം ക്രൂശ് മരണത്തോളം തന്നെത്താൻ താഴ്ത്തി, വേഷത്തിൽ മനുഷ്യനായി ദാസനായി ക്രൂശ് മരണത്തോളം തന്നെത്താൻ താഴ്ത്തി. അവൻ ബലഹീനനായി കാണപ്പെട്ടു. അവൻ തന്നെ വിധിക്കുന്ന വിധികർത്താക്കളുടെ മുമ്പിൽ ബലഹീനനായിട്ട് കാണപ്പെട്ടു. പന്തിയോസ് പീലാത്തോസിന്റെ മുമ്പിൽ ബലഹീനനായി കാണപ്പെട്ടു. ലോ എഴുതിയവൻ നിൽക്കുകയാണ് വിധിക്കപ്പെടുവാൻ. എത്ര ബലഹീനനായി തീർന്നു. അവൻ ബലഹീനതയിൽ ക്രൂശിക്കപ്പെട്ടിട്ടും അവൻ ദൈവശക്തിയാൽ ജീവിക്കുന്നു. അതുപോലെ ഞങ്ങളും ബലഹീനരെങ്കിലും ക്രിസ്തുവിൽ നമ്മുടെ ബലഹീനത എല്ലാം മാറിപ്പോകും. ക്രൂശ് നമ്മുടെ ബലഹീനതകളെ ആ കൃപ കൊണ്ടുവരുന്ന വഴികളാക്കി തീർക്കും. ഹല്ലേലൂയ. നമുക്ക് ജീവിക്കുവാൻ, ക്രിസ്തുവിനു വേണ്ടി ജീവിക്കാൻ നമുക്ക് കഴിയും. ബലഹീനതകൾ അവിടെ തന്നെ ഇരിക്കട്ടെ, അവന്റെ ശക്തി നമുക്ക് അനുഭവിച്ചറിയുവാൻ കഴിയും. പ്രാർത്ഥനയെ കുറിച്ച് പറഞ്ഞപ്പോ ഒരു കാര്യം കൂടെ, റോമലേഖനത്തിൽ 8:26 പറയുന്നു, അതുകൂടെ ഒന്ന് പറഞ്ഞിട്ട് പോകാം. റോമലേഖനത്തിൽ 8:26.
ആവണം തന്നെ ആത്മാവ് നമ്മുടെ ബലഹീനതയ്ക്ക് തുണ നിൽക്കുന്നു, വേണ്ടപോലെ പ്രാർത്ഥിക്കേണ്ടത് എന്തെന്ന് നാം അറിയുന്നില്ലല്ലോ. ആത്മാവ് തന്നെ ഉച്ചരിച്ചുകൂടാത്ത ഞരങ്കുകളാൽ നമുക്ക് വേണ്ടി പക്ഷവാദം ചെയ്യുന്നു.
കണ്ടോ, നമ്മുടെ ബലഹീനതയ്ക്ക് തുണ നിൽക്കുന്ന പരിശുദ്ധാത്മാവിനെ നമുക്ക് എത്രമാത്രം നമ്മൾ ആശ്രയിച്ചിട്ടുണ്ട് പ്രാർത്ഥനയിൽ. ബലഹീനയിൽ പെടപ്പെടുന്ന ശക്തിയെ നാം എത്രമാത്രം ആശ്രയിച്ചിട്ടുണ്ട്. നമുക്ക് അറിയത്തില്ലെന്നാ പറഞ്ഞത്, പരിശുദ്ധം വേണ്ടതും പ്രാർത്ഥിക്കണം എന്തെന്ന് നാം അറിയുന്നില്ല. എന്നാൽ പരിശുദ്ധാത്മാവ് നമ്മുടെ ബലഹീനതയ്ക്ക് തുണ നിൽക്കുന്നു. ഹല്ലേലൂയ. അവന്റെ അല്ലെ, നമ്മൾ ബലഹീനരായിരിക്കുന്നത് എത്രയോ നല്ലതാണ്. കാരണം ബലഹീനരായിരിക്കുമ്പോൾ ആത്മാവിന്റെ സ്വരം നമുക്ക് കേട്ട് ആത്മാവിൽ പ്രാർത്ഥിക്കുവാൻ കഴിയും. അതുകൊണ്ടാണ് ബലഹീനനെ നമുക്ക് പ്രശംസിക്കുവാൻ കഴിയുന്നത്. ആത്മാവിന്റെ പ്രാർത്ഥനകൾ ഒരു ബലഹീനന് മാത്രമേ പ്രാർത്ഥിക്കുവാൻ കഴിയത്തുള്ളൂ. എ വീക്ക് പ്രയർ എന്ന് പറയുന്ന ഒരു വീക്ക് ആളുടെ പ്രാർത്ഥനയാണ്. എന്താണ്, ശക്തിമാന്മാരല്ല പ്രാർത്ഥിക്കുന്നത്, വീക്ക്. ആരാണ് പ്രാർത്ഥിക്കുന്നത്? ആരാണ് യാചിക്കുന്നത്? ആരാണ് അഭയാചന കഴിക്കുന്നത്? വീക്ക്, ബലഹീനരാണ് പ്രാർത്ഥിക്കുന്നത്. ക്രിസ്തുവും നമുക്ക് വേണ്ടി ബലഹീനനായി തീർന്നു. ഹല്ലേലൂയ. പിന്നെ നമ്മൾ മറ്റുള്ളവരുടെ ഒരു കാര്യം കൂടെ ഞാൻ പറയട്ടെ. അടുത്തതായിട്ട് മറ്റുള്ളവരുടെ ബലഹീനതകളെ നാം എങ്ങനെയാണ് കാണുന്നത്? മറ്റുള്ളവരുടെ ബലഹീനത, നാം നമ്മുടെ ബലഹീനതകളെ കുറിച്ച് കൊണ്ട്, എന്നാൽ ബലഹീനരായ മറ്റുള്ളവരെ കാണുമ്പോൾ അവരുടെ ബലഹീനതയെ കുറിച്ച് നാം എന്താണ് ചിന്തിക്കുന്നത്? പലപ്പോഴും നമുക്കൊരു പ്രലോഭനത്തിന്റെ അവസരമായി ബലഹീനതകൾ തീരാറുണ്ട്. മറ്റുള്ളവരുടെ ബലഹീനതകൾ നമുക്കൊരു പ്രലോഭനമായി തീരാറുണ്ട്. പൗലോസ് അതിനെ കുറിച്ച് പറയുന്നുണ്ട്, ഗലാത്യ ലേഖനത്തിന്റെ 4:13-14 വചനങ്ങൾ. ഗലേഷ്യൻസ് 4:13-14.
ഞാൻ ശരീരത്തിലെ ബലഹീനത നിമിത്തം ഒന്നാമത് നിങ്ങളോട് സുവിശേഷം അറിയിപ്പാൻ സംഗതി വന്നു എന്ന് നിങ്ങൾ അറിയുന്നുവല്ലോ. എന്റെ ശരീര സംബന്ധമായി നിങ്ങൾക്കുണ്ടായ പരീക്ഷ നിമിത്തം നിങ്ങൾ നന്ദിയോ വെറുപ്പോ കാണിക്കാതെ, നിന്ദയോ വെറുപ്പോ കാണിക്കാതെ ദൈവദൂതനെ പോലെ, ക്രിസ്തുവേശുവിനെ പോലെ എന്നെ കൈക്കൊള്ളുക അത്ര ചെയ്തത്.
ഹല്ലേലൂയ. ഗലാത്യ സഭയിലെ വിശ്വാസികള് അവരെയൊക്കെ എഴുതുമ്പം പൗലോസ് പറയുകയാണ്, ഞാൻ നിങ്ങളോട് സുവിശേഷം അറിയിക്കാൻ കാരണമായി തീർന്ന എന്താണെന്ന് അറിയാം, എന്റെ ശരീരത്തിലെ ഒരു ബലഹീന, ശരീരത്തിലെ ബലഹീനത എന്താണെന്ന് നാം അറിയുന്നില്ല. ചിലപ്പോൾ രോഗിയായി കിടന്ന സമയത്തായിരിക്കാം ദൈവവചനം. ഞാനൊരു ഒരു ഭക്തനെ കുറിച്ച് കേട്ടിട്ടുണ്ട്, അദ്ദേഹം എന്തോ പണിക്ക് പോയി, ഉയരത്തിന് താഴോട്ട് വീണ് നടുവൊടിഞ്ഞു. 3 മാസം ഒരു വീട്ടിൽ കിടക്കുമായിരുന്നു. ഒരു 3 മാസം ഒരു വീട്ടിൽ നടു ഇങ്ങനെ കിടക്കുക. ആ 3 മാസവും ആ വീട്ടിലുള്ളവരോട് എല്ലാ ദിവസവും സുവിശേഷം പ്രസംഗിച്ചുകൊണ്ടിരുന്നു. ഇതുപോലൊരു ബലഹീനതയായിരിക്കാം ഗലാത്യ സഭക്കാർ, ഗലാത്യ വിശ്വാസികൾക്ക് പൗലോസ് അപ്പോസ്തലനെ കേൾക്കാൻ അവസരം ഉണ്ടായത്. എന്നാൽ ആ ബലഹീനത അവർക്കൊരു പരീക്ഷണമായിരുന്നു, ഒരു ടെംപ്റ്റേഷൻ ആയിരുന്നു. പക്ഷേ അവരതിനെ ജയിച്ചു. എന്താണ്, ക്രിസ്തു യേശുവിനെ പോലെ അവർ ആ അപ്പോസ്തലനെ അവിടെ ശുശ്രൂഷിച്ചു. ഒരു ബലഹീനത, മറ്റുള്ളവരുള്ള ബലഹീനത നമുക്ക് അവരെ നിന്ദിക്കാൻ ഒരു വഴി ആകാം. പക്ഷെ ആ പ്രലോഭനത്തെ നാം ജയിക്കണം. ക്രിസ്തു യേശുവിനെ പോലെ നാം അവരെ കരുതണം, ശുശ്രൂഷിക്കണം. അപ്പോൾ ദൈവം അവരിലൂടെ നമ്മെ അനുഗ്രഹിക്കുന്നതായിട്ട് നമുക്ക് കാണുവാൻ കഴിയും. ബലഹീനത നമ്മെ അനുഗ്രഹിക്കുന്നതായി കാണാം. കുരുന്തലേഖനത്തിലെ ഒരു വചനം നമുക്ക് എല്ലാവർക്കും പരിചയമാണ്. എന്താണ്? ബലവന്മാരെ നിശ്ചയിപ്പിക്കുവാൻ ദൈവം ലോകത്തിൽ ബലഹീനമായതിനെ തിരഞ്ഞെടുത്തു. ദൈവം തിരഞ്ഞെടുക്കുന്നത് ബലഹീനരെയാണ്. നികൃഷ്ടരായ കുലഹീനരെ തിരഞ്ഞെടുക്കുന്ന ഒരു ദൈവമാണ്. എന്തുകൊണ്ടാണ്? ഒരു ജഡവും ദൈവസന്നിധിയിൽ പ്രശംസിക്കാതിരിക്കേണ്ടതിന് തന്നെ. എന്തുകൊണ്ടാണ് ദൈവം ഈ ബലഹീനത വെച്ചിരിക്കുന്നത്? പ്രശംസ മുഴുവൻ അവന് ലഭിക്കണം. പ്രശംസിക്കുന്നവൻ കർത്താവിൻ പ്രശംസിക്കട്ടെ. ഒരു ജഡവും ദൈവസന്നിധിയിൽ പ്രശംസിക്കരുത്. ഹല്ലേലൂയ. ഇതുകൊണ്ടാണ് ദൈവം ബലഹീനതകൾ നമ്മുടെ ജീവിതത്തിലേക്ക് അയക്കുന്നത്. അപ്പോസ്തലനായ പൗലോസ് ഒരിക്കല് പറയുന്നുണ്ട്, ഒരു രാജാവിന്റെ കോപത്തിൽ രക്ഷപ്പെടാൻ ഒരു കൊട്ടേലാണ് ഒരു മതിലിൽ നിന്ന് ഇറക്കി വിട്ടത്. ഒരു കൊട്ടേലൊക്കെ ഇരുന്ന് ഇറങ്ങേണ്ട ഒരു സ്ഥിതിയൊക്കെ അപ്പോസ്തലന് വന്നിട്ടുണ്ട്. വളരെ ബലഹീനമായ ഒരു അവസ്ഥ. രക്ഷപ്പെടണമെന്നെങ്കിൽ അങ്ങനെയുള്ള അവസ്ഥ. നമ്മുടെ ജീവിതത്തിൽ ചില ദൈവം ചില കൊട്ടകളൊക്കെ അയക്കുമ്പോൾ അവിടെ ഇരിക്കാൻ നാം മടി കാണിക്കരുത്. രക്ഷയ്ക്കായിട്ട് ഇതൊന്നും ഞാൻ കൊട്ടയിലൊന്നും ഇരിക്കുന്ന ആളല്ല, ഞാൻ കസേര മാത്രം ഇരിക്കത്തുള്ളൂ എന്ന് പറയുന്ന ആ കടുമ്പിടുത്തമൊക്കെ മാറ്റുമ്പം അപ്പോസ്തലനെ ശ്രദ്ധിക്കാം. കൊട്ടയിലൊക്കെ ഇറങ്ങി രക്ഷപ്പെടാനുള്ള കാര്യങ്ങളുണ്ട്. 11:30 അവൻ കൊട്ടയില് ഇറക്കപ്പെട്ടു. പൗലോസും ഭയമുള്ള ഒരു വ്യക്തിയായിരുന്നു. അപ്പൊ ഞാൻ വായിച്ച ആ വചനത്തിലേക്ക് തന്നെ മടങ്ങി വരട്ടെ. ഞാൻ എന്റെ ബലഹീനതകളിൽ പ്രശംസിക്കുന്നു, ദൈവത്തിന്റെ കൃപ എനിക്ക് മതി. അവന്റെ ശക്തി ബലഹീനതകളിൽ തികഞ്ഞു വരുന്നു എന്ന് നാം നമ്മുടെ ജീവിതത്തിന്റെ അല്ലെങ്കിൽ നാം ആയിരിക്കുന്ന അവസ്ഥയുടെ ബലഹീനതകൾ. ഒരു ഏലിയാവിനെ പോലെ പെട്ടെന്ന് പേടിക്കുന്ന സ്വഭാവമുള്ള ഒരു വ്യക്തിയായിരിക്കാം. ചില ഗുഹകളിൽ പോയി ഒഴുകിയിരിക്കുവാൻ ദൈവം നമ്മെ വിളിച്ച ആ വെളിയിൽ പോകുവാൻ, സാക്ഷ്യം പറയുവാൻ, സാക്ഷിയായിരിക്കുവാനുള്ള പോകാനുള്ള മടി, അഭയം നമ്മെ ചെയ്യുമ്പോൾ ദൈവത്തിന്റെ സ്വരം നാം കേൾക്കണം. അവന്റെ അപ്പം നാം തിന്നണം, അവന്റെ വെള്ളം നാം കുടിക്കണം, അവന്റെ സ്വരം നാം കേൾക്കണം. നീ ഇവിടെ ഇരിക്കേണ്ടവൻ അല്ല. ജെറമിയ, ഞാൻ ബാലനാണ്, എനിക്ക് സംസാരിക്കാനൊന്നും അറിയത്തില്ല. ദൈവം അമ്മയുടെ ഉദരത്തിൽ വെച്ച് അവനെ തിരഞ്ഞെടുത്തു. ഹി എംപവേർഡ് ഹിം. അവന് ധൈര്യം കൊടുത്തു, ഞാൻ നിന്റെ കൂടെയുണ്ട്. അവൻ ദൈവത്തിന്റെ പ്രവാചകനായി തീർന്നു. എന്തെല്ലാം കഷ്ടങ്ങളിലൂടെ ആ പ്രവാചകൻ കടന്നുപോയെന്ന്, അവൻ വിലാപങ്ങളുടെ ഒരു പ്രവാചകനായി തീർന്നു, കരയുന്ന പ്രവാചകനായി തീർന്നു. പത്രോസിനെ കാണുക, എടുത്തു ചാട്ടക്കാരൻ പെട്ടെന്ന്. എന്നാൽ ദൈവം എത്ര ശക്തമായിട്ടാണ് ആ ബലഹീനതകളിൽ ദൈവത്തിന്റെ ശക്തിയെ പകർന്നത്. ഇങ്ങനെ തിമോത്തിയസ്, ഇങ്ങനെ അനേകരെ നമുക്ക് കാണുവാൻ കഴിയും. ഇതിന്റെ എന്ത് അടിവിൽ നാം നമ്മുടെ ബലഹീനതകളിലേക്ക് നോക്കി തളർന്നിരിക്കരുത്. ദൈവത്തിന്റെ ശക്തി നമ്മുടെ മേൽ പകരും. എക്കാലത്തും ദൈവം തന്റെ മഹത്വം വെളിപ്പെടുത്തിയിരിക്കുന്നത് ബലഹീന പാത്രങ്ങളിലൂടെയാണ്. ബലഹീനതകളിൽ പെടപ്പെടുന്ന ശക്തിയാണ് അനേകരെ ദൈവത്തിന്റെ മഹത്വം കാണുവാൻ ഇടയാക്കിയത്. അല്ലെങ്കിൽ മനുഷ്യന്റെ ഗ്ലോറിയായിരിക്കും, മനുഷ്യനായിരിക്കും പ്രശംസ ലഭിക്കുന്നത്. എന്നാൽ പ്രശംസ മുഴുവൻ കർത്താവിന് വേണ്ടിയുള്ളതുകൊണ്ട് പ്രശംസിക്കുന്നവൻ കർത്താവിൽ പ്രശംസിക്കട്ടെ. മറ്റുള്ളവരെ ബലഹീനതകൾ നമുക്കൊരു ഇടർച്ചയായി തീരരുത്, ഒരു പ്രലോഭനമായി തീരരുത്. മറിച്ച് അവരെ ശുശ്രൂഷിച്ച് അവരിൽ നിന്ന് അനുഗ്രഹം പ്രാപിക്കുന്ന ഒരവസ്ഥയാക്കി തീർക്കണം. തമ്മിൽ ഭാരങ്ങളെ ചുമർക്കുവിൻ. ശക്തരായ നാം അശക്തരുടെ ബലഹീനരുടെ ബലഹീനതകളെ ചുമക്കേണ്ടതാകുന്നു എന്ന് റോമലേഖനത്തിന്റെ 15:1 നാം വായിക്കുന്നു. തെസ്സലോനിക്കർ ലേഖനത്തിൽ ഞാൻ വായിക്കുന്നു, ബലഹീനരെ താങ്ങുവിൻ. ഹല്ലേലൂയ. കർത്താവിനെ നോക്കുക, അവൻ നമുക്ക് വേണ്ടി ബലഹീന. ഹി ബിക്കെയിം വീക്ക് ഓൺ ദ ക്രോസ്. പക്ഷെ അവൻ ദൈവശക്തിയാൽ ജീവിക്കുന്നു. അതുപോലെ നാമും ക്രിസ്തുവിൽ ബലഹീനരെങ്കിലും അവനിൽ ദൈവശക്തിയാൽ നിങ്ങൾക്ക് വേണ്ടി ജീവിക്കുന്നു എന്ന് പറയുവാൻ നമുക്ക് കഴിയണം. ഹല്ലേലൂയ. ആ ശക്തി നമ്മുടെ മേൽ പകരട്ടെ. ഇനി ആരും നാം നമ്മുടെ ബലഹീനതകളെ കുറിച്ച് എക്സ്ക്യൂസ് പറയരുത്. അവന്റെ സാക്ഷിയെ നിൽക്കുവാൻ അവന്റെ ശക്തി നമ്മുടെ മേൽ. അതുകൊണ്ടാണ് ആദ്യത്തെ വചനം നമ്മൾ ഓർക്കുക, പരിശുദ്ധാത്മാവ് നിങ്ങളുടെ മേൽ വരുമ്പോൾ നിങ്ങൾ ശക്തി ലഭിച്ചിട്ട് ജെറുസലേമിലും യഹൂദയിലും സമറിയയിലും ലോകത്തിന്റെ അറ്റത്തോളം എന്റെ സാക്ഷികൾ ആകും ആകും ആകും. ദൈവത്തിന്റെ വാർത്തത്വമാണത്. കണ്ണുനീടാക്കാൻ പ്രാർത്ഥിക്കാം. കർത്താവേ, ഞങ്ങളായിരിക്കുന്ന അവസ്ഥയിൽ നിന്നെ ശുശ്രൂഷിക്കുവാനുള്ള ദൈവകൃപ നീ ഞങ്ങളുടെ മേൽ പകരണമേ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കർത്താവേ, ഞങ്ങളുടെ ബലഹീനത ദൈവത്തിന്റെ ശക്തി ഞങ്ങളിൽ വെളിപ്പെടുവാനുള്ള ഒരു വഴിയായി തീർത്ഥനായി നന്ദി പറയുന്നു. കർത്താവേ, ഞങ്ങളെ സഹായിക്കണമേ. നിന്റെ സാക്ഷിയായി ധൈര്യത്തോടെ നിൽക്കുവാൻ ഞങ്ങൾ കൃപ തരണമേ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കർത്താവേ, മാനുഷിക ചിന്തകളും ഞങ്ങളെ വിടുവിച്ച് ദൈവത്തിന്റെ മുഖത്തേക്ക് മാത്രം നോക്കുവാൻ, ഞാൻ നിന്നോട് കൂടെയുണ്ടോ എന്നുള്ള സ്വരം കേൾക്കുവാൻ, നിന്റെ അപ്പം തിന്നുവാൻ, നിന്റെ വെള്ളം കുടിക്കുവാൻ, നിന്റെ വിറ കയറി വരിക എന്നുള്ള ദൈവശബ്ദം കേട്ട് കർത്താവേ ഞങ്ങളുടേതായ ഗുഹകളിൽ നിന്ന് പുറത്തു വരുവാൻ ഞങ്ങൾ ഓരോരുത്തരെയും സഹായിക്കണമേ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കർത്താവേ, കർത്താവിനായി ബലത്തോടെ നീക്കുവാൻ കൃപ തരണമേ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. പ്രാർത്ഥന കരുതനായി സ്തോത്രം. യേശുവിന്റെ വിലയുടെ നാമത്തിൽ തന്നെ.
ശ്രമിക്കുമെന്നും നിങ്ങളുടെ ഹൃദയത്തിൽ നല്ല ചില ആഗ്രഹങ്ങൾ ഉൾക്കടപ്പെട്ടുവെങ്കിൽ ഞങ്ങൾ പ്രാർത്ഥന കൂടുതൽ ആത്മീയ സന്ദേശങ്ങൾ കേൾക്കുവാൻ www.charismaticassembly.org